2021 ഒക്ടോബർ 19 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാ ദേവി. PSE എന്ന കണ്ണാടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം SA സെയ്ഫ് എഴുതുന്നു. കേരളത്തിന്റെ ദീർഘനാളത്തെ സ്വപ്നമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റാങ്ക് പട്ടികയായി അടുത്തിടെ പൂർണ്ണത നേടിയത്. ഇത് സാക്ഷാത്കരിച്ച കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്വന്തം ചരിത്രത്തിൽ നിറപ്പകിട്ടുള്ളൊരു ഏടാണ് രചിച്ചത്. സംസ്ഥാനത്തെ സുപ്രധാനമായ 105 ഔദ്യോഗിക പദവികളിലേക്ക് മെരിറ്റും സാമൂഹിക നീതിയും ഒരേ സമയം പരിഗണിച്ച് ഏറ്റവും സമർത്ഥരായവരെ കണ്ടെത്തി നൽകുന്നതിൽ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുകയാണ് കേരള PSE. തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ പ്രതീക്ഷയായ സ്ഥാപനത്തെ കഥയറിയാതെ കടന്നാക്രമിക്കാൻ വെമ്പൽ കൊള്ളുന്നവർ നിരവധിയുണ്ട്. രൂപീകൃതമായതുമുതൽ PSE ഭരണഘടനയോടും ചട്ടങ്ങളോടും നിയമങ്ങളോടും പുലർത്തുന്ന പ്രതിബദ്ധത ആഴമേറിയതാണ്. ചെയർമാനും 20 അംഗങ്ങളും 1200ലധികം ജീവനക്കാരും ആസ്ഥാന ഓഫീസും 14 ജില്ലാ ഓഫീസുകളും 3 മേഖലാ ഓഫീസുകളുമുള്ള മഹാപ്രസ്ഥാനമായി വളർന്നതിനിടെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥരെയാണ് PSE സർക്കാർ ഓഫീസുകൾക്ക് നൽകിയത്. അതുകൊണ്ടുതന്നെയാണ് PSE കേരളത്തിലെ പൊതുസമൂഹത്തിന് നേരെ പിടിച്ച കണ്ണാടിയാവുന്നതും. തിരുവിതാംകൂറിൽ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്കായി 1935 പബ്ലിക് സർവീസ് കമ്മീഷണർ എന്ന തസ്തിക സൃഷ്ടിച്ച് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന GD ഹോക്സിനെ നിയമിച്ചത് നിവർത്തന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയായാണ്. ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമനങ്ങളിലും നിയമനിർമ്മാണ സഭയിലും മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന പരാതിയാണ് 1932 നിവർത്തന പ്രക്ഷോഭത്തിന് ഹേതുവായത്. സി കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നീ മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജോയിന്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് എന്ന സംഘടനയായിരുന്നു സമരം നയിച്ചത്. ഈ സമരത്തിലൂടെയാണ് സർക്കാർ സർവീസിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടത്. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകരണം വരെ ഈ സംവിധാനം തുടർന്നു. 1949 July 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഓർഡിനൻസ് വഴി തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു. 1950 January 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടെ തിരുക്കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമായി. 1956 November 1 ഐക്യകേരളം രൂപീകരിക്കപ്പെട്ടതോടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നു. 3-അംഗ കമ്മീഷന്റെ അധ്യക്ഷൻ പരിണിത പ്രജ്ഞനും ശ്രീമൂലം സഭ ഉപനേതാവുമായിരുന്ന VK വേലായുധൻ ആയിരുന്നു. രാജ്യത്തെ ഏത് പബ്ലിക് സർവീസ് കമ്മീഷനുകളെയും അപേക്ഷിച്ച് കേരള PSE ഏറ്റെടുത്തിരിക്കുന്ന ജോലിഭാരത്തിന്റെയും നിറവേറ്റുന്ന ചുമതലകളുടെയും കാര്യത്തിൽ ഏറെ മുന്നിലാണ്. മഹാമാരിയുടെ കനത്ത വെല്ലുവിളികളെ അതിജീവിച്ച് 2020 February മുതൽ ഈ വർഷം August 31 വരെ 49,444 നിയമന ശുപാർശകൾ അയച്ചു. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരിൽ നിന്നുള്ള 25,000-ലധികം ഉദ്യോഗാർത്ഥികളുമായി പ്രതിവർഷം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സർക്കാരും PSEയും KAS പുറമെ ഭിന്നലിംഗക്കാരുടെ നിയമനം, ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കുള്ള 4% സംവരണം നടപ്പാക്കൽ, വനത്തിലും വനാതിർത്തികളിലും കഴിയുന്ന ഗോത്രവിഭാഗം യുവജനങ്ങൾക്കായി പോലീസ് എക്സൈസ് സേനകളിലേക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് തുടങ്ങി കേരള PSEയുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് അടിവരയിട്ട സമീപകാല അനുഭവങ്ങൾ നിരവധി. സർക്കാർ ജീവനക്കാരുടെ ഗസറ്റഡ് തസ്തികയിലേക്കും അതിനു മുകളിലേക്കുമുള്ള പ്രമോഷന് അന്തിമ തീരുമാനമെടുക്കുന്നത് PSE അംഗം ചെയർമാനായുള്ള ഡിപ്പാർട്ട്മെന്റൽ പ്രമോഷൻ കമ്മിറ്റിയാണ്. നിയമനച്ചട്ടങ്ങളിൽ സർക്കാരിന് ഉപദേശം നൽകേണ്ട ചുമതലയും പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നിയമിക്കപ്പെടേണ്ടവരുടെ യോഗ്യത സംബന്ധിച്ച സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്ക് അന്തിമ രൂപം കൈവരുന്നത് PSEയുടെ ഉപദേശം ലഭിച്ച ശേഷമാണ്. PSEയുടെ ഉപദേശം നേടിയ ശേഷമേ ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടികളിൽ സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ. 2018 158 2019 241 2020 87 സർക്കാർ അച്ചടക്ക നടപടി ഫയലുകളിന്മേൽ PSE ഉപദേശം നൽകി. സിവിൽ സർവീസുകാർ മുതൽ സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് ജീവനക്കാർ വരെയുള്ളവരുടെ വിവിധ വകുപ്പുതല പരീക്ഷകൾ നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്ന ഭാരിച്ച ജോലിയും PSEയുടേതാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കേന്ദ്ര സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ മലയാള ഭാഷാ പരിജ്ഞാനം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതും PSEയാണ്. കേരള PSEയുടെ ബഹുതല സ്പർശിയായ പ്രവർത്തനം പഠനവിധേയമാക്കാൻ ഇതര PSEകൾ മുന്നോട്ട് വരുന്നെന്ന അഭിമാനകരമായ വസ്തുതയും അറിയണം. കേരള PSEയിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണെന്ന വാദം കൊഴുക്കുന്നത് ഇതര സംസ്ഥാന PSEകളിലെ അംഗസംഖ്യയുമായി താരതമ്യപ്പെടുത്തിയാണ്. PSEയെ കൂടാതെ അരഡസനും അതിലധികവും റിക്രൂട്ട്മെന്റ് ഏജൻസികളുള്ള സംസ്ഥാനങ്ങളിലെ PSEകളെയും കേരള PSEയെയും താരതമ്യം ചെയ്ത് പൊള്ളയായ നിഗമനങ്ങളിലെത്തുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ്.